എന്നെ സംബന്ധിച്ച് ഈ കവിതയും ശാസ്ത്രവും ബന്ധം സീമസ് കോളേജിലെ കെമിസ്ട്രി ക്ലാസ്സിൽ വെച്ച് അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളിലേക്ക് പകർന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴും അത്ഭുതത്തോടെ ഓർക്കുന്നൊരു സംഗതിയാണ്. ഞാൻ പിന്നീട് അധികം ശാസ്ത്രം പഠിച്ചില്ലായെങ്കിലും ശാസ്ത്രത്തിന്റെ ദർശനവും ശാസ്ത്രവും ഹ്യൂമാനിറ്റീസും തമ്മിലുള്ള ബന്ധവും ഇപ്പൊ പറഞ്ഞതുപോലെ ശാസ്ത്രവും കവിതയും തമ്മിലുള്ള ബന്ധവും ഒക്കെ ഇങ്ങനെ മനസ്സിൽ പലപ്പോഴും കിടന്നു മനനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊരു അവസരം സന്തോഷം. ഇന്നലെ ഒന്ന് സൂചിപ്പിച്ചു, മനുഷ്യന്റെ അന്വേഷണം രണ്ട് മുഖ്യ ദിശകളിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, നമുക്ക് ബാഹ്യമായ സ്ഥൂലമായ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അന്വേഷണം, മാക്രോ കോസ്മോസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, ഗ്രീക്ക് വാക്ക് ഇംഗ്ലീഷിൽ പറയുന്ന സ്ഥൂല പ്രപഞ്ചം, ഉള്ളിലുള്ള സത്തിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ മൈക്രോകോസം എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന സംഗതി. ഇന്നലെ നമ്മൾ കാണാൻ ശ്രമിച്ചത് പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ ദ്രവ്യ പ്രപഞ്ചത്തിന്റെ മെറ്റീരിയൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ സ്വഭാവത്തെ അറിയാനുള്ള ചില അന്വേഷണങ്ങളാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയുള്ള പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ നടത്തുന്ന അന്വേഷണങ്ങളാണ്. ഈ ദ്രവ്യ പ്രപഞ്ചത്തിനുള്ളിൽ തന്നെ ഈ രണ്ട് തലങ്ങൾ ഉണ്ടെന്ന് നമ്മൾ സൂചിപ്പിച്ചു. അതിൽ തന്നെ സ്ഥൂല പ്രപഞ്ചവുമുണ്ട്, സൂക്ഷ്മ പ്രപഞ്ചവുമുണ്ട്. പരമാണുവിന്റെ ഉള്ളിലേക്ക് പോയി വാർസ് വരെ എത്തി വീണ്ടും താഴേക്ക് പോകുമ്പോൾ സൂക്ഷ്മത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ക്വസാറുകളെക്കുറിച്ചും അതിവിദൂരസ്ഥമായ നക്ഷത്ര ജാലങ്ങളെക്കുറിച്ചുമുള്ള അന്വേഷണത്തിൽ വീണ്ടും സ്ഥൂലതയിൽ നിന്ന് സ്ഥൂലതയിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ സ്ഥൂലവും സൂക്ഷ്മവും നമ്മുടെ മെറ്റീരിയൽ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ബോധം എന്ന് പറയുന്ന സംഗതി സൃഷ്ടിക്കുന്ന പ്രപഞ്ചം. മനുഷ്യന്റെ ഏറ്റവും ആദ്യത്തെ ദാർശനികമായ ചോദ്യം ഞാൻ ആരാണെന്നുള്ളതാണ്. മനുഷ്യന് ഏറ്റവും താൽപര്യജനകമായി അനുഭവപ്പെടുന്ന ചോദ്യവും അത് തന്നെയാണ്, ഞാൻ ആരാണെന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഇത് ആത്മബോധം എന്ന് നമ്മൾ വിശേഷിപ്പിച്ചു. പാശ്ചാത്യത്തിനെ സെൽഫ് കോൺഷ്യസ്നെസ്, സെൽഫ് അവയർനെസ് എന്ന് വിളിച്ചു. നിങ്ങൾ ഈ പാശ്ചാത്യ ദാർശനിക ചരിത്രം നോക്കാമെങ്കിൽ മനസ്സിലാകും ഈ ചോദ്യത്തെ ചുറ്റിപ്പറ്റിയാണ്, ഈ സെൽഫ് അല്ലെങ്കിൽ ആത്മൻ എന്നുള്ള ചോദ്യത്തെ ചുറ്റിപ്പറ്റിയാണ് എല്ലാ ദാർശനിക ധാരകളും വികസിച്ചത്. അത് എപ്പോഴും മതാത്മകമായിരുന്നില്ല, സെക്യുലർ ഫിലോസഫിയിലും അതുണ്ട്. പക്ഷെ ചോദ്യം ഇതാണ്, ഞാൻ ആരാണ്, എന്താണ് ഈ സെൽഫ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശാസ്ത്രീയ അന്വേഷണത്തിന് രണ്ട് കണ്ണുകളുണ്ട് എന്ന് വിചാരിക്കുക. അതിലൊരു കണ്ണ് പുറത്തേക്കാ തുറന്നിരിക്കുന്നത്, ഒരു കണ്ണ് അകത്തേക്കാ തുറന്നിരിക്കുന്നത്. ഈ രണ്ട് കണ്ണുകൾ നൽകുന്ന നോട്ടത്തിന്റെ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഏതാണ് ഏറ്റവും ദുഷ്കരമായത് എന്ന് ഒരു ചോദ്യം ചോദിക്കാം. രണ്ടും ദുഷ്കരമാണ്, പക്ഷെ പുറത്തേക്കുള്ള നോട്ടം ദുഷ്കരമാണെങ്കിലും അതിനെ സഹായിക്കാനായിട്ട് ടെക്നോളജിയുണ്ട്. നമ്മുടെ ഗണിത ബോധമുണ്ട് അല്ലെങ്കിൽ ഗണിതശാസ്ത്രമുണ്ട്. ഈ എഡ്വിൻ ഹബിളിന്റെ ടെലസ്കോപ്പ് പോലെയുള്ള അതിശക്തമായ ടെലസ്കോപ്പുകൾ കൊണ്ട് ബാഹ്യപ്രപഞ്ചത്തെ പരിശോധിക്കുകയാണ്. ദുഷ്കരമായ പങ്ക് തന്നെയാണ്. അതേസമയം തന്നെ അകത്തേക്ക് വരുമ്പോൾ മറ്റേ കണ്ണ് തുറന്നു കാണിക്കുന്ന ബോധത്തിന്റെ പ്രപഞ്ചം, ആത്മപ്രപഞ്ചമായ യാതൊരു മാനദണ്ഡങ്ങളോ ഡോക്ടറാണ്. വിദഗ്ധൻ അന്വേഷണം. മനുഷ്യന്റെ തലച്ചോറാണ് മസ്തിഷ്കം, ബ്രെയിൻ. അദ്ദേഹം പലർക്കും സൂചിപ്പിക്കുന്നുണ്ട് മസ്തിഷ്ക പഠനങ്ങൾ ഏറ്റവും ശൈശവാവസ്ഥയിലാണ്. നമ്മുടെ ഡോക്ടർമാരൊക്കെ അത് സമ്മതിക്കും, അവരെ 10-30 വർഷങ്ങൾക്ക് മുൻപ് പഠിച്ച അതേസമയം തന്നെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയുമാണ്. ഇവിടെ ഡോക്ടർ രാമചന്ദ്രൻ ഈ രോഗാധീനമായ മസ്തിഷ്കങ്ങളുടെ പഠനത്തിനാണ് കൂടുതൽ സമയം ചിലവാക്കുന്നത്. അവിടുന്നാണ് നമുക്ക് എന്തെങ്കിലും ആരംഭിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു പിടിയും കിട്ടുകയില്ല. നോർമൽ മസ്തിഷ്കത്തിൽ പഠിക്കാനായിട്ട് നമുക്ക് ഒരു ഒരു വാതിൽ കിട്ടുകയില്ല. വാതിൽ തുറന്ന് കിട്ടുന്നത് ഈ രോഗാധീനമായ ഏതെങ്കിലും തരത്തിലുള്ളതായ അബ്നോർമാലിറ്റീസ് ഉള്ള മനസ്സിനെ കുറിച്ച് ഡയറക്ടറായിട്ടാണ് വി എസ് രാമേന്ദ്രൻ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ മനസ്സിന്റെ പഠനങ്ങളിലൂടെ അടിസ്ഥാനപരമായ ദാർശനിക ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം നൽകാൻ സാധിക്കും. എന്തുകൊണ്ടാണ് മനുഷ്യൻ കരയുന്നത്, എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്, നമ്മളധികം ചോദിക്കാറുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ചോദ്യമാണ്. എന്തുകൊണ്ടാണ് സൗന്ദര്യം കാണുമ്പോൾ നാം വശീകരിക്കപ്പെടുന്നത്, എന്തുകൊണ്ടാണ് സംഗീതം കിട്ടുമ്പോൾ ലഭിക്കുമ്പോൾ നമ്മൾ ആത്മനിർവൃതി അടയുന്നത്, അതുപോലെ കലാകാരന്റെ തർക്കശേഷിയുടെ ക്രിയേറ്റിവിറ്റിയുടെ ഉറവിടം എവിടെയാണ്, ആധ്യാത്മികതയുടെയും അതീന്ദ്രിയ അനുഭവത്തിന്റെയും വേരുകൾ എവിടെയാണ്, ഇതെല്ലാം അടിസ്ഥാനപരമായ ചോദ്യങ്ങളാണ്. ഇപ്പോഴും ഉത്തരം നൽകപ്പെടാത്ത ചോദ്യങ്ങളാണ്. അതോടൊപ്പം ഞാൻ ആരാണ് എന്ന് സ്വയം തിരിഞ്ഞ് ചോദിക്കാൻ കഴിയുന്ന മനുഷ്യബോധത്തിന്റെ സമസ്യ. അതുകൊണ്ടാണ് അകത്തേക്ക് തിരിഞ്ഞ കണ്ണെന്ന് നമ്മൾ പറഞ്ഞത്. അകത്തേക്ക് തിരിഞ്ഞ കണ്ണ് നമ്മുടെ ഈ സെൽഫിനെയാണ്, ആത്മത്തെയാണ് പരിശോധിക്കുന്നത്. ഞാൻ ആരാണ്, ഞാൻ ആരാണ് എന്നിങ്ങനെ ആഴമായിട്ട് ചിന്തിക്കുക. മനുഷ്യർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം അവരവർ തന്നെയാണെന്നാണ് ഡോക്ടർ രാമചന്ദ്രൻ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ പഠനങ്ങൾ, ന്യൂറോ സയൻസിലുള്ള ഈ പഠനങ്ങൾ വളരെ വളരെ ജനപ്രിയ പഠനങ്ങളാണ്. മാത്രവുമല്ല ഇത് ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കുമെന്നും അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ട്. നമ്മുടെ ദ്രവ്യ പ്രപഞ്ചത്തിലെ ഏറ്റവും സങ്കീർണമായ വസ്തു എന്താണ് എന്ന് സാധാരണ ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ദി മോസ്റ്റ് കോംപ്ലക്സ് പീസ് ഓഫ് മാറ്റർ ഇൻ ദ യൂണിവേഴ്സ്, അതാണ് ഹ്യൂമൻ ബ്രെയിൻ, മനുഷ്യന്റെ മസ്തിഷ്കം എന്ന് സാധാരണ ഒരു പ്രയോഗമാണ് ഇപ്പോഴത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 100 ബില്യൺ ന്യൂറോണുകൾ അഥവാ ബ്രെയിൻ കോശങ്ങളാണ് ഒരു സാധാരണ മനുഷ്യന്റെ തലച്ചോറിൽ ഉള്ളത്. ഇത് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത ഒരു സംഖ്യയാണ്. ഓരോ ന്യൂറോണും മറ്റ് ന്യൂറോണുകളുമായിട്ട് 1000 മുതൽ 10000 വരെ സമ്പർക്കങ്ങൾ ഓരോ നിമിഷത്തിന്റെ വളരെ വളരെ ചെറിയ ആവശ്യങ്ങളിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ബന്ധങ്ങളിലൂടെ പുതിയ പുതിയ അവസ്ഥയിൽ എപ്പോഴും ബ്രെയിൻ സ്ഥിതി ചെയ്യുന്നു. അല്ലാതെ ഒരിക്കലും സ്ഥിരമായ ഒരു ബ്രെയിൻ നമുക്കില്ല. ഈ സിനാപ്സ് എന്നോ സൈനാപ്സ് എന്നോ ന്യൂറോളജിസ്റ്റുകൾ വിളിക്കുന്ന ഈ ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധങ്ങളിലൂടെ ബ്രെയിൻ സ്റ്റേറ്റ്സ് അനുനിമിഷം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ബ്രെയിൻ സ്റ്റേറ്റ്സിനെ അല്ലെങ്കിൽ മസ്തിഷ്ക അവസ്ഥകളുടെ എല്ലാം കൂടെ എണ്ണി നോക്കുകയാണെങ്കിൽ അത് ഇപ്പൊ നമ്മൾ അറിയപ്പെട്ട ദ്രവ്യ പ്രപഞ്ചത്തിലെ കണികകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്, പാർട്ടിക്കിൾസിനേക്കാൾ കൂടുതലായിരിക്കും നമ്പർ ഓഫ് ബ്രെയിൻ സ്റ്റേറ്റ്സ് വിച്ച് ആർ ബീങ് പ്രൊഡ്യൂസ്ഡ് എന്നാണ് രാമേന്ദ്രൻ പറയുന്നത്. ഇതേക്കുറിച്ചുള്ള വിസ്മയ വികാരങ്ങളോടെയാണ് സമർപ്പിക്കാറില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട്, ഫാൻറ്റംസ് ഇൻ ദ ബ്രെയിൻ, എ ബ്രീഫ് ടൂർ ഓഫ് ഹ്യൂമൻ കോൺഷ്യസ്നെസ്. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ള പുസ്തകങ്ങൾ. അത് രണ്ടും സമർപ്പിച്ചിരിക്കുന്ന പലർക്കും സമർപ്പിച്ചിട്ടുണ്ട്, ഗുരുക്കന്മാർക്കും മാതാപിതാക്കൾക്കും ഒക്കെ ഉണ്ട്. ആ കൂടെ അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് ദൈവങ്ങൾക്കാണ്. അത് ഭാരതീയനായ ഒരു നല്ല ശാസ്ത്രജ്ഞന്റെ സ്വഭാവമായിട്ടാണ് കാണുന്നത്. അതിന് യാതൊരു മടിയും അദ്ദേഹത്തിനില്ല അങ്ങനെ ചെയ്യാനായിട്ട്. പാശ്ചാത്യ ശാസ്ത്ര മണ്ഡലത്തിൽ അങ്ങനെ ഒരു ശാസ്ത്ര പുസ്തകം ദൈവത്തിന് സമർപ്പിച്ചാൽ അതോടെ അയാളുടെ അഡ്രസ് പോകും എന്നുള്ളത് അറിയാം. പക്ഷെ അദ്ദേഹത്തിന് ഇൻഹിബിഷൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പം ആ വിസ്മയം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് നമുക്കത് വായിക്കുമ്പോൾ വലിയ സന്തോഷമാണ്. അദ്ദേഹത്തിന്റെ ശാസ്ത്രീയ നിഗമനങ്ങൾ എന്താണെങ്കിലും അതിന്റെ പുറകിൽ ഈ വിസ്മയ വികാരമുണ്ട്. ഇന്നലെ സ്റ്റീഫൻ ഹോക്കിങ്ങിനും അതുണ്ട്. സ്റ്റീഫൻ ഹോക്കിംഗ് ബ്രിട്ടീഷുകാരനാണ്, ബ്രിട്ടീഷുകാരന് അങ്ങനെ വിസ്മയം കാണിക്കുന്ന ആളല്ല, എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കൃതികൾ വായിക്കുമ്പോൾ ഈ ആസ്ട്രോഫിസിക്സിലും മാത്തമാറ്റിക്സിലുമുള്ള അത്യുന്നതങ്ങളിൽ ചെന്നിട്ട് അദ്ദേഹം നടത്തുന്ന വിസ്മയ പ്രകടനം നമുക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നും. ഈ ഡോക്ടർ രാമേന്ദ്രനെ ഇന്ത്യൻ അധികൃതർക്ക് അറിയാൻ പാടില്ല, പക്ഷെ അദ്ദേഹം പാശ്ചാത്യ രാജ്യത്ത് വളരെയധികം അറിയപ്പെട്ടു തുടങ്ങി. ബി ബി സി കാരുടെ ഈ റൈറ്റ് ലെക്ചേഴ്സ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു ലെക്ചർ സീരീസ് ഉണ്ട്. ബെർട്രാൻഡ് റസ്സലാണ് ആദ്യത്തെ പ്രഭാഷകൻ. അത് കഴിഞ്ഞിട്ട് ടോയിൻ ബി, അതുപോലെ ആറ്റം ബോംബ് ആദ്യം കണ്ടുപിടിച്ച ഓപ്പൻഹൈമറ്, അവരൊക്കെയാണ് പ്രഭാഷകന്മാരായിരുന്നത്. ഈ 2003 അവര് ക്ഷണിച്ചത്, ആദ്യമായിട്ട് ഒരു ഡോക്ടറെ ക്ഷണിക്കുന്നത്, ക്ഷണിച്ചത് ഡോക്ടർ രാമേന്ദ്രനെയാണ്. അതുപോലെ തന്നെ പല സർവകലാശാലകൾ, സ്റ്റാൻഫോർഡ്, ഓക്സ്ഫോർഡ് ഒക്കെ അദ്ദേഹത്തിന് അവാർഡുകളും ബഹുമതികളും ഒക്കെ നൽകിയിട്ടുണ്ട്. ന്യൂസ്വീക്ക് വാരിയ ഒരു അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച 100 ലിസ്റ്റിൽ, അതായത് നാം ശ്രദ്ധിക്കേണ്ടവരായ 21-ാം നൂറ്റാണ്ടിലെ 100 എന്നുള്ള ലിസ്റ്റിൽ രാമേന്ദ്രനും ഉണ്ടായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം നമ്മുടെ ഗവൺമെന്റ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ഒരുപക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇദ്ദേഹം പറയുന്നത് 15-ാം നൂറ്റാണ്ടിൽ കോപ്പർനിക്കസും പിന്നെ 19-ാം നൂറ്റാണ്ടിൽ ഫ്രോയിഡും ഡാർവിനും ഒക്കെ ഉണ്ടാക്കിയ മൌലികമായ ചിന്താ വിപ്ലവങ്ങൾ പോലെ ഒരു ചിന്താ വിപ്ലവം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ന്യൂറോ സയൻസിൽ. അത് ഇപ്പൊ ആളുകൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും എത്രയും വേണമെന്ന് തന്നെ അതിന്റെ ഫലങ്ങൾ അറിഞ്ഞു തുടങ്ങുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഡോക്ടർ രാമേന്ദ്രന്റെ പ്രധാനപ്പെട്ട ഗവേഷണങ്ങളും ചോദ്യങ്ങളും നിഗമനങ്ങളും ഒക്കെ ജനങ്ങളുമായിട്ട് അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മൾ അതുകൊണ്ടായിപ്പോടെ ഞാൻ ന്യൂറോ സയൻസുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആളാണ് എങ്കിലും എനിക്ക് പറയാനും നിങ്ങൾക്ക് കേൾക്കാനും സാധിക്കുന്നത് ഈ ഒരു താല്പര്യം കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വിനിമയം ചെയ്യാനായിട്ടുള്ള താല്പര്യം, ഇന്നലെ സ്റ്റീഫൻ ഹോക്കിങ്ങിനും ആ താല്പര്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, ഈ പുസ്തകത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഇൻ ദിസ് ബുക്ക് ഐ ഹാവ് അറ്റംപ്റ്റഡ് ടു ഷെയർ ദ സെൻസ് ഓഫ് മിസ്റ്ററി ദാറ്റ് ലൈസ് അറ്റ് ദ ഹാർട്ട് ഓഫ് ഓൾ സയന്റിഫിക് പെർസ്യൂട്സ് ആൻഡ് ഈസ് എസ്പെഷ്യലി ക്യാരക്ടറിസ്റ്റിക് ഓഫ് അവർ അറ്റംപ്റ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ മൈൻഡ്. അപ്പൊ അതാണ് നമ്മുടെ തുടക്കം എന്ന് ഞാൻ ഒന്നുകൂടി ഒന്ന് എടുത്തു പറയുകയാണ്. ഈ രോഗാതുരമായ മനസ്സുകളെക്കുറിച്ചും മസ്തിഷ്കങ്ങളെക്കുറിച്ചുമുള്ള പഠനങ്ങളാണ് അദ്ദേഹം അതിന്റെ ആരംഭ ബിന്ദുവെന്ന് പറഞ്ഞല്ലോ. 2-3 കേസ് അദ്ദേഹം അവതരിപ്പിക്കുന്നു, ഒത്തിരി കേസ് പറയുന്നുണ്ട്. അതുകൊണ്ട് പുസ്തകം വായിക്കാൻ വളരെ സുഖമുണ്ട്. ഞാൻ ഇവിടെ ഒന്ന് സൂചിപ്പിക്കുകയാണ് ഒരു ഇല്ലസ്ട്രേഷൻ എന്നുള്ള നിലയ്ക്ക്. ഒന്നാമത്തേത്, 20 ഒരു യുവാവ്, അദ്ദേഹത്തെ നമുക്ക് ഫിലിപ്പ് എന്ന് വിളിക്കാം. അദ്ദേഹം സ്പോർട്സ് താരമാണ്. ഒരു വലിയ ഹൈവേയിൽ വെച്ച് വളരെ ഭയങ്കരമായ ഒരു അപകടത്തിൽ പെട്ടു. അദ്ദേഹത്തിന്റെ കൈ, ഇടതുകൈ പൂർണ്ണമായിട്ടും ഡിസ്ഫങ്ഷനിലായി. എന്നിട്ട് ആ കൈ, അത് മരവിപ്പുള്ള കൈ, പാരലൈസ്ഡ് ആയിട്ടുള്ള കൈയും ഒക്കെ കുറച്ച് നാള് സ്ലിംഗിലിട്ടുകൊണ്ട് ചികിത്സയൊക്കെ ചെയ്തു. പക്ഷേ കുറെ മാസങ്ങൾക്ക് ശേഷം ഡോക്ടർമാരെ കണ്ടുപിടിച്ചു, ഇനിയൊരു നിർത്തിയില്ല, കൈ ഇനിയും പ്രയോജനപ്പെടുകയില്ല, അവരെ കൈ മുറിച്ചു. അപ്പൊ ഇടതുകയിലായിരുന്നു അദ്ദേഹം. കൈ മുറിച്ചു നീക്കി എന്നുള്ളത് അദ്ദേഹത്തിന് ബുദ്ധിയുണ്ട് അറിയാമായിരുന്നു, എങ്കിലും അദ്ദേഹം അത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചില്ല. അപ്പം അദ്ദേഹം, ഈ ഇടത് കൈ അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ബോധ്യം. ഇടത് കൈയുണ്ട്, ഇടത് കൈയിലായിരുന്നതുകൊണ്ട് ഇടത് കൈകൊണ്ട് ഫോൺ എടുക്കാനായിട്ട് ശ്രമിക്കും, ഇടത് കൈയുണ്ട് കൂട്ടുകാരുടെ തോളിൽ തട്ടാനായിട്ട് ശ്രമിക്കും, എന്തെങ്കിലും ഒബ്ജക്റ്റ് ഇങ്ങോട്ട് വന്നാലേ തടയാൻ വേണ്ടി ഇടത് കൈ അദ്ദേഹം പൊക്കാൻ ശ്രമിക്കും. ഇതൊക്കെ അദ്ദേഹത്തിന്റെ യഥാർത്ഥമായ അനുഭവങ്ങളാണ്. ഇതിനാണ് ഫാന്റം ലിംസ് എന്ന് മെഡിക്കൽ ഹിസ്റ്ററിയിൽ പറയുന്നത്. പക്ഷേ ഇതിന്റെ പ്രശ്നം അവിടെയില്ല. അദ്ദേഹത്തിന് ഈ കൈയുടെ, ഇല്ലാത്ത കൈയുടെ മുട്ടിന് ഭയങ്കരമായ വേദനയുണ്ടാണ്. ആ വേദന സഹിക്കാൻ വയ്യാത്ത വേദനയാണ്. അപ്പൊ ഇതുകൊണ്ട് പലയിടത്ത് പോയി പല ചികിത്സകളൊക്കെ ചെയ്തു, വിശേഷമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫാന്റം ലിംസിനെ കുറിച്ച്, ഫാന്റംസ് ഇൻ ദ ബ്രെയിൻ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഈ ഫാന്റം ലിംസിനെ കുറിച്ച് ഡോക്ടർ രാമേന്ദ്രൻ ഗവേഷണം നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന സമയത്ത് ഈ വേദന നല്ലവണ്ണം ഉണ്ട്. അത് അതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് വേറെ ഉദാഹരണം പറയാം. ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. അവരുടെ ഒരു ശരീരം, കടുപ്പിലായ സ്ത്രീയാണ്, ശരീരത്തിന്റെ ഒരു ഭാഗം മുഴുവൻ ഇടതുഭാഗം മുഴുവൻ തളർന്ന് കിടക്കുകയാണ്. പക്ഷെ ഇടതുഭാഗത്തെ കൈയും ഇടതുഭാഗത്തെ കാലും അവരുടേതാണെന്ന് അവർ സമ്മതിക്കുക. അവർ പറയും അതിന്റെ പ്രകൃതിയാണ് എന്ന് പറയും. അവരുടെ സ്വന്തം ശരീരത്തിന്റെ ഭാഗമാണെന്ന് സമ്മതിക്കുകയില്ല ഈ പാരലൈസ്ഡ് സൈറ്റ്. ഇതും ഫാന്റം ലിംബിന്റെ ഒരു വേറൊരു ഒരു 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 പ്രതിഭാസമാണ്. ഇങ്ങനെ പല കഥകൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഫിലിപ്പ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അദ്ദേഹം ചികിത്സിച്ചത് എന്നുള്ളത് ഇവിടെ വിവരിക്കുന്നുണ്ട്. അപ്പോ വലിയ വില കൂടിയ യാതൊരു സംവിധാനങ്ങളും അദ്ദേഹം കണ്ടുപിടിച്ചില്ല, വലിയ മരുന്നുകളോ ഒന്നും ഇല്ല. അദ്ദേഹം ചെയ്തത് ഒരു കാർഡ്ബോർഡ് തയ്യാറാക്കി, ആ കാർഡ്ബോർഡിനകത്ത് ഒരു കണ്ണാടി, മുഖക്കണ്ണാടി മിറർ പിടിപ്പിച്ചു. എന്നിട്ട് ആ കണ്ണാടിയുടെ ആ കാർഡ്ബോർഡിന്റെ സൈഡില് രണ്ട് കൈകൾ കടത്താനുള്ള രണ്ട് ദ്വാരങ്ങളുണ്ടാക്കി, അതിന്റെ മോൾ ഭാഗം എടുത്തു മാറ്റി. നമുക്ക് കണ്ണാടിക്കകത്തോട്ട് കാണാം, മോളിലൂടെ കാണാം, രണ്ടു വശത്തൂടെ കൈയിടാവുന്ന രണ്ട് ദ്വാരങ്ങൾ ഉണ്ടാക്കി. അപ്പോ വലത്തെ കൈ ഇടാൻ പറഞ്ഞു, വലത്തെ കൈകൾ ഇട്ടു. ഇടത്തെ കൈ ഇടാൻ പറഞ്ഞപ്പോഴുള്ള പ്രശ്നം, ഇടത്തെ കൈ ഉണ്ടെന്നൊക്കെ അറിയാം, പക്ഷെ അത് പാരലൈസ്ഡ് ഫ്രോസണ ആ കൈ, ആ കൈക്ക് വേദന ഉണ്ടാകുന്നുണ്ട്, പക്ഷെ കൈ എടുത്ത് അനക്കാനായിട്ട് സാധിക്കുന്നില്ല. കുറെ സമയം ഡോക്ടർ പറഞ്ഞ് ധൈര്യപ്പെടുത്തി അവസാനം ഈ ഇല്ലാത്ത കൈ ഈ ദ്വാരത്തിനകത്ത് ഇടാനായിട്ട് സമ്മതിച്ചു. അങ്ങനെ ഇട്ടു വന്ന് വരുത്തി. അപ്പം ഈ കണ്ണാടി നടുക്കാണ്, വലത് കൈ കണ്ണാടിയുടെ മുമ്പിലാണ്, ഇടത് കൈ കണ്ണാടിയുടെ അല്ലെങ്കിൽ ഫാന്റം കൈ കണ്ണാടിയുടെ പുറകിലാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ വലത് കൈയുടെ റിഫ്ലക്ഷൻ കണ്ണാടിയിൽ ഇയാൾക്ക് കാണാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ടല്ലോ, വലത് കൈയുടെ മിറർ ഇമേജാണ് നമ്മുടെ ഇടത് കൈ, എക്സാക്ട്ലി മിറർ ഇമേജാണ്. അപ്പം വലത് കൈ ഇട്ടപ്പോഴേ ഇതിന്റെ റിഫ്ലക്ഷൻ കണ്ണാടിയിൽ കാണാം. ഇയാൾ രോഗിയോട് പറഞ്ഞു, ഫിലിപ്പിനോട് പറഞ്ഞു, ഈ വലത് കൈ ചെയ്യുന്നതുപോലെ തന്നെ നിന്റെ ഇടത് കൈയും ചെയ്യാനായിട്ട് ഇടത് കൈയോട് പറയണം, യു ഷുഡ് മിമിക് ദ റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞു. അപ്പൊ വലത് കൈ എന്ത് ചെയ്യുന്നു അത് തന്നെ ഇടത് കൈയും ചെയ്യും. കുറേ സമയം കൊണ്ട് ഈ വലത് കൈയെ അനുകരിക്കാനായിട്ട്, ഇടത് കൈ കൊണ്ട് അനുകരിക്കാനായിട്ട് ഇയാൾക്ക് സാധിച്ചു. ഇയാൾ ഇങ്ങനെ കൈ ഇങ്ങനെ അനക്കും, അതുപോലെ തന്നെ ഇങ്ങനെ അനക്കും. ഇയാൾക്ക് അറിയാം ഇത് മിറർ ഇമേജ് ആണെന്ന് അറിയാം, പക്ഷെ ഇങ്ങനെ അനക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ട് അയാള് പറഞ്ഞു, ഓ ഡോക്ടർ ഇറ്റ്സ് വണ്ടർഫുൾ, ഇപ്പൊ എന്റെ കൈയുടെ വേദന പോയി, എന്റെ ഇടത്ത് കൈയുടെ വേദന പൂർണ്ണമായിട്ടും പോയി എന്ന് പറയും. അപ്പൊ അതൊരു ഒരു ഒരു അത്ഭുത സംഗതിയാണ്. ഈ കണ്ണാടിയിൽ നോക്കി കുറെ സമയം കൊണ്ട് വേദന പോയി. പിന്നെ അയാൾക്ക് തന്നെ ഡോക്ടർ പറയാതെ തന്നെ അയാൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. വലത് കൈ കണ്ണാടിയിൽ കാണിച്ചിട്ട് അതിന്റെ അതേ ചലനങ്ങൾ ഇടത് കൈയിൽ കൊണ്ടുവരിക, ഇടത് കൈ ചലിക്കുന്നുവെന്ന് ബോധ്യം വന്നപ്പോഴത്തേക്ക് വേദന പോയി. അതിന്റെ ആ ഫ്രോസൺ നേച്ചർ പൂർണ്ണമായിട്ടും മാറി, പാരലൈസ്ഡ് അല്ല, അത് ഫങ്ഷണലായിട്ടുള്ള കൈയാണ് എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഡോക്ടറെ ഇയാളോട് കണ്ണടഞ്ഞിട്ട് ചെയ്യാൻ പറഞ്ഞാൽ പിന്നെയും വേദന വരും. അല്ലെങ്കിൽ ഈ പെട്ടി മാറ്റിയിട്ട് വീണ്ടും അങ്ങനെ ഫങ്ഷനിലാണെന്ന് ചിന്തിക്കാൻ പറഞ്ഞാലും പ്രശ്നമാണ്. കണ്ണാടിയിൽ നോക്കിക്കൊണ്ടിരിക്കണം. ഇത് അതിന്റെ ആ വിഷ്വൽ ഫീഡ്ബാക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇയാളുടെ കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. അത് സാധിക്കും. ഇയാള് ഡോക്ടറുടെ യാത്ര പറഞ്ഞതെന്ന് പറഞ്ഞു, ഈ പെട്ടി ഞാൻ കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചു, അല്ലെ വീട്ടിൽ കൊണ്ടുപോകട്ടെ, പെട്ടിക്ക് വിലയുള്ള പെട്ടിയല്ല. അപ്പോൾ ഡോക്ടർ ഈ പെട്ടിയും കൊടുത്ത് വിട്ടു. അയാൾ വീട്ടിൽ ചെന്നിട്ട് ദിവസവും കുറെ സമയം ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യും. ആ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇയാളുടെ ഫാന്റം ലിംബിലെ പൂർണ്ണമായിട്ടും വേദന ഇല്ലാതെയാവും. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയാൽ ഡോക്ടറെ ഫോൺ ചെയ്തു, ഡോക്ടർ ഇറ്റ്സ് ഗോൺ. എന്താ വാട്ട് ഇസ് ഗോൺ എന്ന് ഡോക്ടർ ചോദിച്ചു. അയാൾ പറഞ്ഞു, മൈ ഫാന്റം ലിംബ് ഈസ് ഗോൺ. ഇങ്ങനെ കണ്ടു കണ്ട് അവസാനം ഈ കൈ ഇല്ലെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് അയാള് വന്നു. അതോടെ അയാളുടെ പ്രയാസങ്ങൾ മാറി എന്നൊരു ഒരു സിംഗിൾ കേസാണ്. പിന്നെ വേറെ ചിലർക്കും ഈ മിറർ ട്രീറ്റ്മെന്റ് ഡോക്ടർ കൊടുക്കുന്നു. ഈ മായക്കൈ മാറ്റാനുള്ള വളരെ നിസ്സാരമായ ഒരു ചികിത്സയായിട്ടാണ് ഡോക്ടർ വി എസ് രാമചന്ദ്രൻ ഇത് കണ്ടുപിടിച്ചത്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഈ അസുഖം വന്ന കൈ ഡോക്ടർമാര് മുറിച്ചു മാറ്റി, എന്നാൽ ഇല്ലാത്ത കൈ ആദ്യമായിട്ട് ലോകത്തിൽ ഓപ്പറേറ്റ് ചെയ്ത് നീക്കിയ ആദ്യത്തെ ഡോക്ടറാണ് അദ്ദേഹം എന്ന് അദ്ദേഹം ക്ലെയിം ചെയ്യാറുണ്ട്. ഫാന്റം ലിംബ് മുറിച്ചു മാറ്റി. അപ്പൊ രാമേന്ദ്രന്റെ ഒരു വിശദീകരണം കൂടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് ഞാൻ അതിന്റെ ടെക്നിക്കൽ ടേംസ് ഒന്നും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിന്റെ അനാറ്റമി പഠിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ലളിതമായിട്ട് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം ഇതാണ്. ഈ കൈ പോയ സമയത്ത്, കൈ ഡോക്ടർമാർ മുറിച്ച സമയത്ത് പൂർണ്ണമായിട്ടും ആ ഇൻഫർമേഷൻ ബ്രെയിനിന് കിട്ടുന്നില്ല. ഈ കൈ കൈ പോയി, ശരീരത്തിൽ നിന്ന് കൈ പോയി എന്നുള്ളത് ബ്രെയിനിന് പൂർണ്ണമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രെയിൻ കമാൻഡ് കൊടുക്കും, ഈ കൈ അനക്ക്, കൈ പോക്ക്, കൈ തിരിക്ക് എന്നൊക്കെ കമാൻഡ് കൊടുക്കും. അങ്ങനെ കമാൻഡ് കൊടുക്കുമ്പോഴേ ഈ ആളിന്റെ വിഷ്വൽ ഫീഡ്ബാക്ക് ഉണ്ട്, കൈ പൊങ്ങുന്നില്ല, കൈ അനങ്ങുന്നില്ല, ചലിക്കുന്നില്ല എന്നുള്ള ഫീഡ്ബാക്ക് ബ്രെയിനിന്റെ വേറൊരു ഭാഗത്ത് ചെല്ലും. അപ്പൊ അങ്ങനെ സ്ഥിരമായിട്ട് കൈ അനക്ക, കൈ അനക്കെന്ന് ബ്രെയിൻ കമാൻഡ് കൊടുക്കുകയും കൈ അനങ്ങുന്നില്ല, അനങ്ങുന്നില്ല എന്നുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് ആൻസർ ബ്രെയിനിന് കിട്ടുകയും ചെയ്തതിന്റെ ഫലമായിട്ട് കുറെ കഴിയുമ്പോൾ ബ്രെയിൻ സമ്മതിച്ചു, ഈ കൈ പാരലൈസ്ഡ് ആണ്, ഈ കൈ അനങ്ങുന്നില്ല എന്ന് ബ്രെയിൻ സമ്മതിച്ചു, ഇതിന് കമാൻഡ് കൊടുക്കുക. ഇതിനാണ് ലേണഡ് പാരാലിസിസ് എന്ന് ബി എസ് രാമേന്ദ്രൻ പറയുന്നത്. ചില അമേരിക്കയിലെ ചില വലിയ ന്യൂറോളജിസ്റ്റ് വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട് ഈ ലേണഡ് പാരാലിസിസിനെ കുറിച്ച്. ബ്രെയിൻ കുറച്ചു കഴിഞ്ഞപ്പോൾ പഠിക്കുകയാണ്, ഈ കൈ അനങ്ങുന്നില്ല, അതുകൊണ്ട് കൈയെക്കുറിച്ചുള്ള താല്പര്യം ബ്രെയിനിന് ഇല്ലാതാകുന്നു. പക്ഷെ പ്രശ്നം അതല്ല, പ്രശ്നം ഈ ഫാന്റം ലിംബ് വന്നപ്പോൾ ഈ ഫാന്റം ലിംബിനും വേദനയുണ്ട്. ഫാന്റം ലിംബിന്റെ വേദനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പം ഈ ഫാന്റം ലിംബിനോട് ബ്രെയിനൊന്നും പറയാൻ സാധിക്കുകയില്ല, അത് ആളിന്റെ മനസ്സിലുള്ള സംഗതിയാണ്. പക്ഷെ അത് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയില്ല, അയാൾ തോന്നുകയാണ് വേദനയുണ്ടെന്ന് തോന്നുകയാണ്. അപ്പം ഈ വിഷ്വൽ ഫീഡ്ബാക്കാണ് ആദ്യം പ്രശ്നം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഈ പ്രശ്നം സോൾവ് ചെയ്തത്. ഈ അതേ സംഗതി തന്നെ വീണ്ടും അദ്ദേഹം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് കണ്ണാടിക്കകത്ത് വലതുകൈ ഇട്ടിട്ട് അതിന്റെ മിറർ ഇമേജ് കാണിച്ചിട്ട് ഇതാ കൈ അനങ്ങുന്നു അനങ്ങുന്നു എന്ന് വിഷ്വൽ ഫീഡ്ബാക്ക് ബ്രെയിനിന് കിട്ടി. ബ്രെയിനിന് കിട്ടിയപ്പോഴത്തേക്ക് ഈ വേദന പോയി, അയാളെ സ്വസ്ഥനാകുന്നു എന്നുള്ളതാണ്. ഈ വിഷ്വൽ പെർസെപ്ഷനെ കുറിച്ചാണ് ഇദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തത്. ആദ്യകാലത്ത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പഠനങ്ങളൊക്കെ വിഷ്വൽ പെർസെപ്ഷനെ കുറിച്ചാണ്. അപ്പം ഈ വിഷ്വൽ ഇല്യൂഷൻ കൊടുത്തിട്ട് ഹി റിസ്റ്റോർഡ് ദി ആം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല അദ്ദേഹം പറയുന്നുണ്ട് ഈ ഇത് പാരലൈസ്ഡ് ആണെന്ന് ബ്രെയിനിന് പഠിക്കാമെങ്കിൽ അത് പാരലൈസ്ഡ് അല്ല, അത് നഷ്ടപ്പെട്ടു പോയി എന്നും ബ്രെയിനിനെ പഠിക്കാൻ സാധിക്കും. ബ്രെയിൻ ക്യാൻ ലേൺ ആൻഡ് അൺലേൺ എന്ന് പറയുന്നുണ്ട്. പാരലൈസ്ഡ് സിറ്റുവേഷനെ അല്ലെങ്കിൽ ലേണഡ് പാരാലിസിസ് എന്ന് നമ്മൾ കണ്ടു, അതുപോലെ തന്നെ അതിനെ അൺലേൺ ചെയ്യാനും ബ്രെയിനിന് കഴിയുമെന്ന് പറയുന്നത്. ഞാനിപ്പോൾ സൂചിപ്പിച്ചതിന്റെ കാരണം ഇതിനൊരു എഡ്യൂക്കേഷണൽ ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ട് ഇതിന്റെ. ഡോക്ടർ രാമേന്ദ്രൻ പറയുന്നു അദ്ദേഹം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ന്യൂറോളജിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ ശിശുവിന്റെ ബ്രെയിൻ സർക്യൂട്ട്സ്, അത് ജനിക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ ശൈശവാവസ്ഥയിലോ ആ സർക്യൂട്ട് ഉറച്ചു കഴിഞ്ഞാൽ, അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റം വരികയില്ല എന്നുള്ളതാണ് അദ്ദേഹം പഠിച്ചത്. പക്ഷെ ഇപ്പൊ അദ്ദേഹം കണ്ടത് അനുസരിച്ച് അഡൾട്ട് ബ്രെയിനിലും പുതിയ കോൺഫിഗറേഷൻസ് വരാം, പുതിയ സർക്യൂട്ട്സ് ഉണ്ടാകാം, നേരത്തെയുള്ള സർക്യൂട്ട്സിനെ മാറ്റിയിട്ട് പുതിയത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ബ്രെയിൻ ഈസ് ക്രിയേറ്റീവ് ഇൻ ഇറ്റ്സ് ന്യൂറൽ കണക്ഷൻസ് എന്നാണ് അദ്ദേഹം കാണുന്നത്. അതുകൊണ്ടാണ് ഈ കണ്ണാടിയിൽ ഒരു ഇമേജ് കണ്ടിട്ട് ബ്രെയിനിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിച്ചത്. അപ്പം ദ ബ്രെയിൻ ക്യാൻ ലേൺ ന്യൂ ലാംഗ്വേജ്, ന്യൂറൽ ലാംഗ്വേജ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഒരു പക്ഷേ എഡ്യൂക്കേഷനിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അർത്ഥമുള്ള സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളൊക്കെ പ്രായമാകുമ്പോഴത്തേക്ക് ഇനിയും ഭാഷ പഠിക്കാൻ സാധിക്കുകയില്ല, ഇനി പുതിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു ഡിറ്റർമിനിസത്തിലേക്ക് വരുന്നുണ്ട്. ഇദ്ദേഹം കണ്ടതനുസരിച്ച് ബ്രെയിനിന്റെ പ്ലാസ്റ്റിസിറ്റി, അതായത് പുതിയ രൂപങ്ങൾ പ്രാപിക്കാനും പുതിയ കണക്ഷൻസ് ഉണ്ടാക്കാനും സ്വയം മാറാനുമുള്ള കഴിവിനെയാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, പ്ലാസ്റ്റിക് നേച്ചർ എന്ന് പറയുന്നത്. അപ്പം ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി ഇസ് ദയർ അറ്റ് എനി സ്റ്റേജ് ഓഫ് ഹ്യൂമൻ ഗ്രോത്ത് എന്നാണ് അദ്ദേഹം പറയുന്നത്, വിച്ച് ഐ തിങ്ക് ഇസ് ഇമ്പോർട്ടന്റ് ഫോർ അതർ ഡിസിപ്ലിൻസ്. ഇനി വേറൊരു ഒരു ഒരു കേസ് അദ്ദേഹം പറയുന്നുണ്ട്. അയാളുടെ കൈ അപകടത്തിൽ മുറിഞ്ഞുപോയി, ഈ തോളിന്റെ അല്പം താഴെ വെച്ച് കൈ മുറിഞ്ഞു, ഒരു ചെറിയ ഒരു സ്റ്റംപ് മാത്രം അവിടെ ഉണ്ട്. അയാൾക്ക് ഇതുപോലെ ഫാന്റം ലിംസിന്റെ പ്രശ്നം വന്നു, ഈ സ്റ്റംപിന്റെ അവിടെ കഠിനമായ വേദനയുണ്ട്. അപ്പം വല്ലതും കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് ഈ ഞരമ്പുകളൊക്കെ അതിന്റെ എൻഡാണ്, അതുകൊണ്ട് അത് കൂടിപ്പണിഞ്ഞ് കിടക്കുന്നതാണ്, നമുക്ക് ഒന്നുകൂടെ ഒരു സർജറിയോട് നടത്തി അത് ക്ലീൻ ആയിട്ട് അതൊന്ന് കട്ട് ചെയ്താൽ ആ വേദനയൊക്കെ മാറും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷെ അദ്ദേഹം സർജറി നടത്തിയില്ല. അദ്ദേഹവും ഡോക്ടർ രാമേന്ദ്രന്റെ അടുത്ത് വന്നു. രാമേന്ദ്രന്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം ഒരു പുതിയ പരീക്ഷണം ഈ രോഗിയുടെ മേൽ നടത്തി. രോഗിയുടെ കണ്ണ് കെട്ടിയിട്ട് ശരീരത്തിന്റെ പല ഭാഗത്തും അദ്ദേഹം ഇങ്ങനെ തൊട്ടു. തൊട്ടിട്ട് എവിടെയാ തൊട്ടതെന്ന് പറയാൻ പറഞ്ഞു. ഇപ്പൊ കാലം തൊട്ടപ്പം കാലാണ് മുട്ടാണ് എന്ന് പറഞ്ഞ് ചെവിയാണ് എല്ലാം കൃത്യം കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇടതേ കവിളിന്റെ ഒരു ഭാഗത്ത് തൊട്ടപ്പോഴത്തേക്ക് രോഗി പറഞ്ഞു, ഡോക്ടർ യുവർ ടച്ചിങ് തമ്പ് ഓഫ് മൈ ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറഞ്ഞു. ലെഫ്റ്റ് ഹാൻഡ് ഇല്ല, അങ്ങനത്തെ സംഗതിയില്ല ശരീരത്തിൽ. അപ്പൊ എന്റെ ഇടത് കൈയുടെ തള്ളവരലിലാണ് തൊട്ടത് എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയി. ഡോക്ടർ ആ ഭാഗത്തെല്ലാം മാറി മാറി തൊട്ടു, മെൽച്ചുണ്ടിൽ തൊട്ടു, വായുടെ ചുറ്റുപാടും അടുത്ത പല ഭാഗങ്ങളിൽ തൊട്ടു. അവിടെയെല്ലാം തൊട്ടപ്പോഴേ ഓരോ വിരലും മാറി മാറി ആൾ പറഞ്ഞു, ചൂണ്ടുവിരലെ നടുവിരലെ എന്നൊക്കെ പറഞ്ഞ് മാറി. അപ്പം അതൊരു പുതിയ ഇൻഫർമേഷനായി ഡോക്ടർക്ക്. അപ്പോഴാണ് അയാളുടെ പഴയ ടെക്സ്റ്റ് ബുക്കിലേക്ക് തിരിച്ചുപോയി. പഠിക്കുന്ന കാലത്ത് ഈ പെൻ ഷീൽഡ് ഹോമൻക്യുലസ് എന്ന് പറയുന്ന ഒരു ചിത്രം ഉണ്ട്. അത് ചിത്രം പുസ്തകത്തിലുണ്ട്. അത് വികൃതമായ ഒരു 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 കൊച്ചു മനുഷ്യന്റെ, ഹോമൻക്യുലസ് എന്ന് പറഞ്ഞാൽ ലാറ്റിന്റെ ലിറ്റിൽ മാൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പം വികൃതമായ ഒരു രൂപമാണ്. അതായത് അതിന്റെ പ്രിൻസിപ്പിൾ ഇതാണ്, മനുഷ്യ ശരീരത്തിന്റെ ഉപരിതലം മുഴുവൻ നമ്മുടെ തലച്ചോറിൽ ഒരു മാപ്പായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഉപരിതലം മുഴുവൻ. അപ്പൊ ശരീരത്തിന്റെ എവിടെ തൊട്ടാലും അതിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഒരു ഭാഗം അതറിയാം, ഈ സർഫസ് ബോഡി. ആ ബ്രെയിനിന്റെ സർഫസിൽ അതുണ്ട്. അതിന് പ്രത്യേക സ്ഥലമൊക്കെയും ടെക്നിക്കൽ വേഴ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, നമ്മുടെ ശരീരത്തിന്റെ ക്രമം അനുസരിച്ചല്ല മാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ എന്റെ മുഖത്തോട് ചേർന്നാണ് എന്റെ കഴുത്ത്, പക്ഷെ ബ്രെയിനിലെ ഇതിന്റെ മാപ്പില് ഈ മുഖവും കഴുത്തും തമ്മില് അടുത്തല്ല. എന്റെ കഴുത്തിന്റെ എന്റെ മുഖത്തിന് അടുത്തുള്ളത് എന്റെ കൈകളാണ്. അതുപോലെ എന്റെ ചെവി ആ സ്ഥാനത്തല്ല ഇരിക്കുന്നത്, വേറൊരു സ്ഥാനത്താണ്. എന്റെ ലൈംഗിക അവയവങ്ങള് എന്റെ കാൽപാദത്തോട് ചേർന്നാണ് വരുന്നത്. ഇങ്ങനെയാണ് പലതരം മാപ്പുകളുണ്ട്. ഒരു മാപ്പിന്റെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഈ കൈയുടെ മാപ്പ് നോക്കുമ്പോഴേ മുഖവും കൈയും ബ്രെയിനിലെ അടുത്താണ്. എന്റെ ഈ കൈയും എന്റെ മുഖവും തമ്മിൽ വളരെയധികം അകലമുണ്ട്, പക്ഷെ ബ്രെയിനിലെ അത് അടുത്ത്. അതുകൊണ്ടാണ് ഈ ഈ മുഖത്തിന്റെ ഒരു പ്രത്യേക സ്ഥലത്ത് വിട്ടപ്പോൾ കൈയുടെ എക്സ്പീരിയൻസ് ഫാൻഡം ലിമ്പിൽ അദ്ദേഹത്തിന് ഉണ്ടായത്. ഈ എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ടായിരിക്കും നമ്മളിപ്പം ഈ പവർ കട്ട് വരുമ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും എനിക്ക് എന്റെ കൈ വായിലോട്ട് പോകും, അതിന് യാതൊരു സംശയവും കഴിക്കില്ല വായ എവിടെയാണെന്നുള്ളതിനെ കുറിച്ച്. ഒരു പക്ഷേ ഈ ബ്രെയിൻ കണക്ഷൻ കൊണ്ടായിരിക്കാം കൈക്ക് വായിലേക്ക് പ്രയാസം കൂടാതെ ഇരുട്ടത്തും പോകാൻ സാധിക്കുന്നത് എന്നെനിക്ക് ഇത് വായിച്ചപ്പോൾ തോന്നി. അതുപോലെ ഈ ഫുഡ് ഫെറ്റിഷസ് എന്ന് പറഞ്ഞ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു ഒരു പ്രതിഭാസമുണ്ട്. അതുകൊണ്ട് ഈ സെക്ഷൽ ഓർഗൻസും കാൽപാദവും തമ്മില് ഈ ബ്രെയിനിലെ അടുത്ത്, അങ്ങനെ പല പ്രത്യേകതകളുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ബ്രെയിൻ മാപ്പ് ഉള്ളതുകൊണ്ടാണ് കൈ നഷ്ടപ്പെട്ട, ഇടത് കൈ നഷ്ടപ്പെട്ട ആളിന് ഈ മുഖത്തിന്റെ ഒരു ഭാഗത്ത് തൊട്ടപ്പോൾ കൈയിൽ തൊട്ടതായി വിരൽ തൊട്ടതായിട്ട് തോന്നിയത്. കാരണം ഈ ഇല്ലാത്ത കൈയിൽ നിന്ന് സെൻസറി ഇമ്പൾസസ് ബ്രെയിനിൽ കിട്ടുന്നില്ല. ആ ഭാഗത്ത് നിന്നും കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ബ്രെയിൻ. അപ്പോഴാണ് അതിന് അടുത്തുള്ള ഈ മുഖത്തിന്റെ ഇമ്പൾസസ് വരുന്നു, അത് വേക്കന്റ് ആയിട്ടുള്ള കൈയുടെ പ്രദേശത്തേക്ക് അത് കയറുന്നു എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. നമുക്ക് അതിന് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യം നമുക്കില്ല, എങ്കിലും ആ ഒരു തത്വം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട സംഗതി അദ്ദേഹം സൂചിപ്പിക്കുന്നു, അതും വളരെ വിവക്ഷകളുള്ള ഇംപ്ലിക്കേഷൻസ് ഉള്ള ഒരു സംഗതിയാണ്. സിനസ്തേഷ്യ എന്ന് അദ്ദേഹം പറയുന്ന യാഥാർത്ഥ്യം, ഗ്രീക്ക് വാക്കാണ് സിനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ, ലിറ്ററലായിട്ട് പറഞ്ഞാൽ സഹേന്ദ്രിയത എന്ന് നമുക്ക് സംസ്കൃതത്തിൽ മലയാളത്തിൽ തർജ്ജമ ചെയ്യുക. സിൻഎസ്തെസിസ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ഒരുമിച്ച് വരിക. സിനസ്തേഷ്യ സഹേന്ദ്രിയത, അങ്ങനെ ഒരു വാക്ക് മലയാളത്തിലില്ല, പക്ഷെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. സഹേന്ദ്രിയത, അതിന്റെ സംഗതി വളരെ ലളിതമാണ്. ഈ ചില ആളുകൾക്ക് ചില പ്രത്യേക സംഗീത രാഗങ്ങൾ കേട്ടാൽ അവരുടെ മനസ്സിലൊരു നിറം വരും. ഇപ്പോ കല്യാണി രാഗം കേട്ടാൽ എനിക്ക് മനസ്സിൽ ചുവപ്പ് നിറം പെട്ടെന്ന് അനുഭവപ്പെടുന്നു, ശരിയായ ഒരു അനുഭവമാണ്. അല്ലെങ്കിൽ കേൾക്കുമ്പോൾ പച്ച നിറം എനിക്ക് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ മഞ്ഞ നിറം ഉണ്ടാകുന്നു. ഈ രാഗങ്ങൾ ഉണ്ടാകുന്ന അനുഭവം അല്ലെങ്കിൽ കൾക്ക് ഉണ്ടാകുന്ന അനുഭവമാണ്. ഞാനൊരു വലിയ പുരോഗതിജ്ഞനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നമ്മുടെ മലയാളത്തിൽ രാഗങ്ങൾക്ക് നിറമെന്നാണ് പറയുന്നത്? വർണ്ണം സംസ്കൃതത്തിൽ വർണ്ണമെന്നും വർണ്ണമെന്നും ഭാഷയിൽ പറയാൻ കാരണമെന്ന് സംഗീതജ്ഞനോട് ചോദിച്ചിട്ട് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ സുവർണമാലപ്പാട്ടിന്റെ ബ്രഹ്മസൂത്രം എന്നുള്ള പുസ്തകം വായിച്ചപ്പോഴേ പെട്ടെന്ന് ഒരു ഉൾക്കാഴ്ച അതിമനോഹരമായിട്ട് അവരവിടെ പറയുന്നുണ്ട്. ഈ പ്രകാശവും നാദവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ ആഴമായ ഒരു ചിന്തയാണ് പ്രകാശവും നാദവും തമ്മിൽ. അപ്പം ഇത് ഈ മെലഡി എന്ന് പറയുന്നത് നാദത്തിന്റെ ഒരു വകഭേദമാണ്. വർണ്ണം പ്രകാശവും വർണ്ണവും നാദവും തമ്മിൽ വേറെ ജനത്തോടെ ഒരു പ്രത്യേകത, ഈ രാഗങ്ങൾ കേൾക്കുമ്പോഴില്ല നമ്പർ കാണുമ്പോൾ സർവം അഞ്ച് എന്തൊരു കേട്ടാൽ അയാൾക്ക് ഒരു പ്രത്യേക നിറം ഉണ്ടാകും. ഈ പുസ്തകത്തിന്റെ രണ്ട് അക്കങ്ങൾ മിറർ ഇമേജായിട്ടാണ് കിടക്കുന്നത്, അതിൽ കളറുണ്ട്. ഈ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം കവറിൽ കാണിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ചിലർക്ക് ചില പ്രത്യേക വാക്കുകൾ കേൾക്കുമ്പോൾ അത് ചുവപ്പ് നിറം സൂചിപ്പിക്കുന്ന വാക്കായിരിക്കണമെന്ന്, ചില വാക്കുകളോ ചില പേരുകളോ കേൾക്കുമ്പോൾ നിറമുണ്ടാകും. നമുക്കിപ്പം ഈ അസോസിയേഷൻ കൊണ്ട് അങ്ങനെയാ ഉണ്ടാകും. നമ്മുടെ പരിചയമുള്ള ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ അങ്ങനെ ഓർക്കാം. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു യഥാർത്ഥമായ അനുഭവമാണ്. അതുകൊണ്ട് മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല, മാനസികമായ മറ്റ് ഭ്രംശങ്ങളൊന്നും അവർക്കുണ്ടാകുന്നില്ല. ഇങ്ങനെ ഒരു അനുഭവം വാക്കുകൾ ചില പ്രത്യേക രാഗങ്ങൾ കേൾക്കുമ്പോൾ പ്രത്യേകമായ അക്കങ്ങൾ കാണുമ്പോഴൊക്കെ ഒരു നിറബോധം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഭാഷയും ന്യൂറോ സയൻസും തമ്മിലുള്ള ബന്ധവും അദ്ദേഹം പറയുന്നത്. ഇതിനെ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം അദ്ദേഹം പറയുന്നത് ഈ ക്രോസ് വയറിംഗ് എന്ന് പറയുന്നത്, ക്രോസ് വയറിംഗ് അതായത് ഈ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്ക് ആളുകൾ കഴിയുമ്പോൾ ഒരക്കം കണ്ടാൽ ഉടനെ നിറം വരും, ഒരു പാട്ട് കണ്ടാൽ വർണ്ണം മനസ്സിന്റെ ഭാഷയും ആളെ പറയുന്നത് ഭാഷ ഞാനിതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നേരത്തെ ഒന്ന് പറയുകയാണ്, ഡോക്ടർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് കാഴ്ചയും കേൾവിയും തമ്മിലുള്ള സിനസ്തേഷ്യ, കാഴ്ച എന്ന് പറയുന്നത് ഒരു ഇന്ദ്രിയത്തിന്റെ പ്രവർത്തനമാണ്, കേൾവി വേറൊരു ഇന്ദ്രിയത്തിന്റെ പ്രവർത്തനം. കാഴ്ചയും കേൾവിയും ഒരുമിച്ച് വരും. അങ്ങനെ ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ് ഭാഷ ഉണ്ടാകുന്നത് എന്നുള്ളത് മറ്റേ ഭാഷാശാസ്ത്രജ്ഞന്മാര് ഒന്നും പറയാത്ത ഒരു സംഗതിയാണ്. അതായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ കേൾക്കുന്ന നമ്മൾ കാണുന്ന ഒരു കാഴ്ചയ്ക്ക് സെൻസറി ഇമ്പൾസസ് ബ്രെയിനിലേക്ക് അത് അയക്കും. അപ്പം അതിനനുസൃതമായിട്ട് നമ്മളൊരു വാക്ക് പുറപ്പെടുവിക്കുന്നു. അപ്പൊ ആ വാക്കും ഈ കാഴ്ചയും തമ്മിലുള്ള ഒരു ബന്ധം ന്യൂറോളജിയിൽ കണ്ടെത്താൻ സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാലേ, നമ്മളൊരു ഒരു സംഗതി കാണുന്നു, വലിയ ഒരു സംഗതി കാണുന്നു. വലിയ സംഗതി കാണുമ്പോൾ നമ്മുടെ കണ്ണിനും അല്പം വികാസം ഉണ്ടാകും. അപ്പം ബ്രെയിനിലേക്ക് ഇതിന്റെ സൈസ് വളരെ വലിയ സൈസാണ് എന്നൊരു സന്ദേശം നമ്മുടെ ബ്രെയിനിലേക്ക് അയക്കും. അപ്പം അത് നമ്മൾ പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പം നമ്മുടെ മസിൽസിനെ, നമ്മുടെ നാവിന്റെയും ചൂണ്ടിന്റെയും ഒക്കെ മസിൽസിനെ പ്രത്യേകമായ ഒരു മെസ്സേജ് കിട്ടും. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പം ഇംഗ്ലീഷിൽ, അദ്ദേഹം ഇംഗ്ലീഷ് മാത്രമേ ഉപയോഗിക്കുന്നു, ഞാൻ രണ്ടു മൂന്ന് ഭാഷകൾ പറയാം. ഇംഗ്ലീഷിൽ സ്മോൾ എന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്റെ ചൂണ്ടുകൾ എങ്ങനെയാ പോകുന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്മോൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ചൂണ്ട്? ഇനോർമസ് എന്ന് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ ബിഗ് എന്ന് പറയും. അപ്പൊ ചൂണ്ട് പറയുന്നത് തമ്മിൽ വ്യത്യാസമാണ്. സ്മോളും ഇനോർമസും തമ്മിലുള്ള വ്യത്യാസം മലയാളത്തിൽ പറയാം, അല്പം ഒത്തിരി, അല്പം ഒത്തിരി. അപ്പം ചൂണ്ടിന് കാര്യമായ വ്യത്യാസം വരുന്നുണ്ട്. ഫ്രഞ്ച് ഭാഷയിൽ അത് തന്നെ പറയാം, അല്പം എന്നുള്ളതിന് സഞ്ചിയാരെ സംസ്കൃതി സംസ്കൃതി എന്ന് പറയും. ഒത്തിരി എന്നുള്ളതിന് ബുക്കു എന്ന് പറയും. ബുക്കു ഗ്രീക്കിൽ പറയാം. ചെറിയ മനസ്സിനെ ആശയം പ്രകടിപ്പിക്കുമ്പോൾ ഭാഷയുടെ എന്ന് വരുന്ന വാക്ക് മുഖത്തിന്റെ ചുണ്ടുകളുടെ രൂപം ഒരുപോലെയാണ്. വളരെ പ്രധാനപ്പെട്ട എനിക്ക് തോന്നി മറ്റു തരത്തിലാണ് ഭാഷകളെ കുറിച്ച് ഒക്കെ തിയറി ഉണ്ടാക്കുന്നത്. ഇത് പ്യുവർലി ഒരു ഇന്റർപ്രിട്ടേഷനാണ്. പക്ഷേ ഇത് എത്ര ഭാഷകളിൽ ഇങ്ങനെ നിൽക്കുമെന്ന് എനിക്ക് അറിയപ്പെടാം. ഞാനൊരു പരീക്ഷണാർത്ഥം അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞതിന് ഒരു പരീക്ഷണാർത്ഥം മറ്റു ചില ഭാഷകളുടെ വാക്കുകൾ നോക്കി. അപ്പൊ എനിക്കത് തിരക്കേടില്ലാതെ തോന്നിയത് കൊണ്ട് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ എക്സസൈസ് നടത്തി നോക്കാം. അപ്പം ഈ സംഗതിയുടെ, നമ്മൾ കാണുന്ന സംഗതിയുടെ ബാഹ്യമായ വലിപ്പമോ ചെറുപ്പമോ പ്രകടിപ്പിക്കാനായിട്ട് നമുക്കൊരു പ്രത്യേക എന്തിനും നമ്മുടെ നാവിനും. അപ്പം ഭാഷകളുടെ ഉത്ഭവത്തെക്കുറിച്ചും ഈ ഭാഷകളുടെ സമാനതകളെക്കുറിച്ചുമുള്ള നമ്മുടെ ചർച്ചയിൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാം. പിന്നെ ഡാർവിൻ ഉപയോഗിക്കുന്ന ഒരു 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 ഉദാഹരണമുണ്ട്. ഡാർവിൻ 19th century ഉപയോഗിച്ച ഒരു ഉദാഹരണം, ഇതൊന്നും ഓർത്തുകൊണ്ട് പറഞ്ഞില്ല, അന്ന് ന്യൂറോ സയൻസ് ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ ഡാർവിൻ വേറൊരു ഒരു ഈ നാച്ചുറൽ സെലക്ഷനിൽ വരുന്ന വ്യത്യാസങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പം ചെയ്യുന്നത്, നമ്മളൊരു കത്രിയ കൊണ്ട് വെട്ടുമെന്ന് വിചാരിക്കുക. ഞങ്ങൾ എനിക്ക് വലിയ മൂർച്ചയൊന്നുമില്ലാത്ത ഒരു കത്രിയ ചെയ്ത് തരുന്നു. ഒരു കഷ്ണം പേപ്പർ, ഒരു ചെറിയ ഷീറ്റ് ഞാൻ വളരെ എളുപ്പം അത് കട്ടിയത്. പക്ഷേ ഒരു നാലഞ്ച് അടുത്തുള്ള നാലഞ്ച് ഷീറ്റുകൾ ഒരുമിച്ചിട്ട് ഈ മൂർച്ചയില്ലാത്ത കത്രിയ കൊണ്ട് എന്നോട് മുറിക്കാൻ പറയുക. അപ്പം ഞാൻ വളരെ ബലം പിടിച്ചാണ് മുറിക്കുന്നത്. അപ്പം ഇങ്ങനെ മുറിക്കുന്ന സമയത്ത് എന്റെ മേൽത്താടിയും കീഴ്ത്താടിയും ഒരുമിച്ച് എന്റെ രണ്ട് ദന്തനിരകളും കൂടെ ഒരു പുതിയ കത്രിക പോലെ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അത് ഈ കാർട്ടൂൺ പിക്ചേഴ്സിലൊക്കെ വളരെ ക്ലിയറാണ്. നമ്മുടെ പിള്ളേർ കാണുന്ന കാർട്ടൂൺ പിക്ചേഴ്സൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ഈ കാർട്ടൂൺ ഫിഗേഴ്സിന്റെ ഈ പല്ലുകൾ ഇങ്ങനെ വാള് പോലെ രണ്ടു വശത്തുനിന്ന് കൂടുന്നത് കാണാം. ഇതൊരു സ്വാഭാവികമായ സംഗതി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്റെ താടിയും രണ്ട് താടികളും തമ്മിൽ കൂടി വരുന്നത് എന്നുള്ളതിന് ന്യൂറോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്തുവാണ്? ഈ ബ്രെയിൻ മാപ്പിൽ, പെൻഫ്യൂസ് മാപ്പിൽ ഇത് രണ്ടും അടുത്താണ്. എന്റെ കൈയും എന്റെ വായും അടുത്താണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ബലം അതിന്റെ ഒരു ഇമ്പൾസസ് ചെന്നിട്ട് അതിന്റെ താടിയെ കൂടെ രണ്ട് താടികളും കൂടി കൂട്ടിച്ചേർക്കുക. അപ്പൊ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ പല ഈ ചേഷ്ട നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇതിനുള്ള ബന്ധം നന്നായിട്ട് പോകും. ഇതിന് അദ്ദേഹം സിൻകിനേസിസ് എന്നാ പറഞ്ഞു. അതും ഗ്രീക്ക് വാക്ക്. സിൻകിനേസിസ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് സഹചലനം എന്ന്. അപ്പൊ ഈ സഹേന്ദ്രിയത, സഹചലനം വാക്കുകളായിട്ട് മലയാളത്തിൽ ഉപയോഗിക്കുന്നത് അതിന്റെ പുറകിലുള്ള ഈ ന്യൂറോളജിയും ന്യൂറൽ കണക്ഷൻസും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ കലയെ കുറിച്ച് ഈ ചോള കാലഘട്ടത്തിലെ പാർവതിയുടെ ഒരു വിഗ്രഹം എടുത്തിട്ട് അതിനെക്കുറിച്ച് വിശകലനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ചോള കാലഘട്ടത്തിലെ നടരാജ വിഗ്രഹവും എടുക്കുന്നുണ്ട്. ഈ രണ്ടും എടുത്തിട്ട് വിശകലനം ചെയ്തിട്ട് ഒരു 10 തത്വങ്ങൾ അദ്ദേഹം നിർദ്ധാരണം ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സൽ എന്ന് പറയാവുന്ന സാർവജനീനമായ കലാ തത്വങ്ങൾ എന്ന് പറഞ്ഞ 10 എണ്ണം അദ്ദേഹം കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് അദ്ദേഹം നിഷേധമാക്കുന്നില്ല. എങ്കിലും അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ന്യൂറോ എസ്തെറ്റിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്ര വിഭാഗം ഡെവലപ്പ് ചെയ്യാമെന്നാണ് പറയുന്നത്. അത്രകാലത്ത് തിരുവനന്തപുരത്ത് വന്ന അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പറഞ്ഞത് ന്യൂറോ എസ്തെറ്റിക്സ്. നമ്മുടെ സൗന്ദര്യബോധം സാഹിത്യത്തിലും കലയിലും സംഗീതത്തിലും ഒക്കെയുള്ള നമ്മുടെ സൗന്ദര്യബോധത്തിന്റെ ന്യൂറോളജിക്കൽ ബേസ് എന്താണ് ചെയ്യുന്നത്. ഇത് തന്നെ മതത്തെക്കുറിച്ചും പറയും. നമ്മുടെ ഒരു സുഹൃത്ത് കടാക്ഷയുടെ ന്യൂറോളജി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗ്രാമത്തിന് പറയുന്നത് യാഥാർത്ഥ്യരായ പല ദയവായിട്ടൊന്ന് മാറ്റി കൊടുക്കണം എന്ന് പറയുന്നു. 3514 ന്യൂറോബിയോളജിയിലും ന്യൂറോ എസ്തെറ്റിക്സിനുമുള്ള പ്രധാനപ്പെട്ട അസംപ്ഷൻ ഇതാണ്. നമ്മുടെ ഈ ബാഹ്യമായിട്ട് നമ്മൾ പറയുന്ന സൗന്ദര്യശാസ്ത്രവും നമ്മുടെ മതബോധവും നമ്മുടെ വിശ്വാസവും നമ്മുടെ ഭക്തിയും സമർപ്പണ ബോധവും ന്യൂറൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം കാര്യമൊന്നും അത് എന്നാരും പറയേണ്ട കാര്യം, അത് അതിന്റെ പല്ലു എടുക്കുന്ന ഒരു നിഗമനമല്ല. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ ബ്രീത്തിങ് ടെക്നീക്സ് വളരെയധികം വികസിപ്പിക്കുന്നു. മനുഷ്യന്റെ തലച്ചോറ് പ്രവർത്തിച്ചുകൊണ്ട് നമ്മളറിയാതെ തന്നെ വളരെ ഇമേജസ് ബ്രെയിൻ ഇമേജസ് എടുക്കുന്ന സംഗതികളുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഇവർ ഈ പരീക്ഷണം നടത്തുന്നത്. ഈ സബ്ജക്ട്സ് അറിയാതെ പഠനം നടത്താനായിട്ട് സാധിക്കും. അപ്പോഴേ പുതിയ പുതിയ സംഗതികൾ തലച്ചോറിൽ ഉണ്ടാകുന്നത് തിരിച്ചറിയാം. നമ്മളൊരു ഒരു ഒരു വാക്ക് തെറ്റിയിട്ട് ആ വാക്ക് വെട്ടിക്കളഞ്ഞിട്ട് അതിന് പകരം ശരിയായ സ്പെല്ലിംഗിൽ ഒരു വാക്ക് എഴുതുമ്പോഴത്തേക്ക് വളരെ അത്ഭുതകരമായ മാറ്റങ്ങളാണ് ബ്രെയിനിൽ സംഭവിക്കുന്നത്. മാത്രവുമല്ല അത് ബ്രെയിൻ രജിസ്ട്രി അത് ആ കണക്ഷൻസ് പുതുതായിട്ടുണ്ടായ കണക്ഷൻസ് അങ്ങ് മാഞ്ഞു പോകുന്നില്ല. അത് രജിസ്റ്റർ ചെയ്യും. അതുകൊണ്ടാണ് നമ്മള് പിന്നെ കുട്ടികളെ കൊണ്ട് ഇമ്പോസിഷൻ എഴുതിപ്പിക്കുന്നതും റിപ്പീറ്റ് ചെയ്യിക്കുന്നതും ഒക്കെ. പക്ഷെ അതുകൊണ്ടായിരിക്കും ആ കാരണം ആ രജിസ്റ്ററിംഗ് റെക്കോർഡിംഗ് പെർമനന്റ് ആയിട്ട് ഉണ്ടാകും. അത് വീണ്ടുമുള്ള പഠനത്തിന് സഹായിക്കുമെന്നുള്ള നമ്മുടെ വളരെ പുരാതനമായ നമ്മുടെ ആ ഉൾക്കാഴ്ചയെ സഹായിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അദ്ദേഹം പറയും ഈ പറയുന്ന സംഗതികളൊക്കെ നാച്ചുറൽ സെലക്ഷൻ പരിണാമവാദത്തിന്റെ നാച്ചുറൽ സെലക്ഷനിലൂടെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ പറഞ്ഞു തുടങ്ങി, മനസ്സും ബ്രെയിനും തമ്മിലുള്ള ബന്ധം. പക്ഷേ ആ കാര്യത്തിലേക്ക് കടന്നിട്ടില്ല ഡോക്ടർ രാമേന്ദ്രൻ. ഈ പുസ്തകങ്ങളിലൊക്കെ അദ്ദേഹം അവസാന ഭാഗത്ത് കുറച്ചൊക്കെ എഴുതുന്നുണ്ടെങ്കിലും അതിലേക്ക് കടന്നിട്ടില്ല. ഒരു ചെറിയ സംഗതി അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ബെർട്രാൻഡ് റസ്സലിന്റെ ഒക്കെ സ്കൂളുകാരനാണ്. അതായത് മനസ്സെന്ന് പറയുന്നത് ബ്രെയിനിൽ നിന്ന് വേർതിരിക്കാനായിട്ട് സാധിക്കുക. മനസ്സെന്ന് പറയുന്നത് ബ്രെയിനിന്റെ ഒരു വേറൊരു മോഡാണ്, വേറൊരു ധർമ്മമാണ്, അല്ലാതെ അതിൽ നിന്ന് വേർതിരിക്കാനായിട്ട് സാധിക്കുക. ഈ കഴിഞ്ഞ പ്രഭാഷണ പരമ്പരയിൽ സംബന്ധിച്ച ചില ആളുകൾ ഇവിടെ ഉണ്ട്, അവർക്ക് ഗ്രൂപ്പ് ഓഫ് ഷെൽട്ടറിക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോഴേ ഈ മൈൻഡ് എന്ന് പറയുന്നതും ഓർമ്മ എന്ന് പറയുന്നതും ബ്രെയിനിൽ നമ്മൾ ഒതുക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹം ശാസ്ത്രജ്ഞ, അദ്ദേഹം പറയുന്നത് ശരീരത്തിൽ മുഴുവനുണ്ട്, ഇനോർഗാനിക് മാറ്ററിലും ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു സിദ്ധാന്തമുണ്ട്. ഡോക്ടർ രാമേന്ദ്രൻ പറയുന്നത് ശുദ്ധ റബീഷ, അതിലേക്ക് ബ്രെയിനാണ് ഇതിന്റെ ആസ്ഥാനം. മാത്രവുമല്ല അദ്ദേഹം ബ്രെയിനിൽ തന്നെ ചില പ്രത്യേക ഏരിയാസ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ബോധത്തിന്റെ ആധാരം അവിടെ ആയിരിക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം തെളിയിച്ചിട്ടില്ല എങ്കിലും അദ്ദേഹം അത് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇത് അതുകൊണ്ട് ബോധത്തെക്കുറിച്ച് ഒരു പക്ഷേ കൂടുതൽ അദ്ദേഹത്തിന് പഠിക്കാൻ സാധിച്ചേക്കാം. പക്ഷെ എന്റെ ഒരു ചോദ്യം ഇതേ ഉള്ളൂ, ബയോളജിയും ജനറ്റിക്സും ജീൻ മാപ്പിംഗും ഒക്കെ നമ്മൾ പഠിച്ചാലും ബയോസ് ജീവൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല. അതാ ഇവിടെയും പ്രശ്നം. ഇവിടെ ബ്രെയിനിനെ കുറിച്ചും മനസ്സിനെ കുറിച്ചും ബോധത്തെക്കുറിച്ചും അത്ഭുതകരമായ പഠനങ്ങളുണ്ട്. പക്ഷെ എന്താണ് കോൺഷ്യസ്നെസ് എന്നുള്ള ആ പോയിന്റിലേക്ക് ഇതുവരെ നമുക്ക് വരാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരു പക്ഷെ പറയാൻ കഴിയുമ്പോൾ വ്യക്തമാകുമായിരിക്കും. അപ്പൊ ജീവൻ ബോധം ഇതൊക്കെ അടിസ്ഥാനപരമായ സമസ്യകളായിട്ട് നിലനിൽക്കുക. ഇന്നലെ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ചിന്തയിലും അതാണ് ആന്ത്രോപിക് പ്രിൻസിപ്പിളിന്റെ വരുമ്പോഴത്തേക്ക് എവിടെയാണ് പ്രശ്നമുണ്ടാകുന്നത്. ഈ പ്രപഞ്ചമല്ലെങ്കിൽ സങ്കീർണതയെല്ലാം കൂടെ അവസാനം വന്നിട്ട് ഈ ബോധത്തിന് വേണ്ടിയാണോ, അതുകൊണ്ടാണോ ഈ ബോധം ഉരുത്തിരിഞ്ഞത് എന്നുള്ള ചോദ്യം കൃത്യമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അത് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.